നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. ഏഴാം അധ്യായത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചാട്ടെ. അതിൻ്റെ ഒമ്പതാം വാക്യത്തിൻ്റെ അവസാനമാണെങ്കിൽ ദൈ ബ്രഷ് ഷാൽ ബി എ ക്ലസ്റ്റർ ഓഫ് വൈൻ എന്ന് പറയുന്നുണ്ട്. മുന്തിരിക്കുല എന്നുള്ളതാണ് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്, വൈൻ എന്നാണ്. വീണ്ടും അതിൻ്റെ ഒമ്പതാം വാക്യത്തിൻ്റെ അവസാനത്തിൽ നിന്റെ അണ്ണാക്ക് മേത്രമായ വീഞ്ഞ്. ഓക്കെ, ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കുകയാണ് ആ വീഞ്ഞിനുള്ള ബന്ധത്തിൽ അവളെ ഉപമിച്ചിരിക്കുകയാണ്. നോക്കുക, ഒന്നാമത് അവളുടെ മാർവ് മുന്തിരിക്കുലയോട് ഉപമിച്ചെന്ന് പറയുമ്പോൾ നമ്മളെ ചിന്തിച്ചു അവളെക്കാട്ടിൽ അപക്വതയുള്ളവരെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള അവളുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, മുന്തിരി സന്തോഷത്തെ കാണിക്കുന്നു. നേരത്തെ നമ്മൾ ചിന്തിച്ചു പ്രിയനെ കലക്കിക്കൊടുക്കുന്നത് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തെ നമ്മൾ ഓർത്തു, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചിരിക്കുന്നു. വീഞ്ഞും പാലും കൂടെ, പാല് ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നു, വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുന്നു. നോക്കുക, ഇവള് ആ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ തക്ക വണ്ണം, നോക്കുക, സന്തോഷം പകർന്നു കൊടുക്കുവാൻ സ്വർഗീയ മാധുര്യം ആസ്വദിച്ചതായി അവളെ ഇവിടെ നമ്മൾ കാണുകയാണ്. അത് പറയുമ്പോൾ പ്രിയൻ അവളുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒൻപതാം വാക്യം ശ്രദ്ധേയമാണ്. ഞാൻ പനമേൽ കയറും അതിൻ്റെ മടൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ അർത്ഥപൂർണ്ണമാണ്. ഇംഗ്ലീഷിൽ ഞാനത് വായിക്കാം. ഐ സെഡ് ഐ വിൽ ഗോ അപ് ടു ദ പാം ട്രീ, ഐ വിൽ ടേക്ക് ഹോൾഡ് ഓഫ് ഇറ്റ്സ് ബൗ. ആ വാക്യം ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ മലയാളത്തിൽ വായിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ അർത്ഥപൂർണമായി നമുക്കത് തോന്നുകയാണ്. ഏഴാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം, ഏഴിൻ്റെ ഇംഗ്ലീഷിൽ എട്ടാണ്. ഐ വിൽ ഗോ അപ് ടു ദ പാം ട്രീ, ഐ വിൽ ടേക്ക് ഹോൾഡ് ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഞാൻ ആ പനമേൽ കയറി അതിൻ്റെ കുലകളെ താങ്ങും എന്നാണ്. ഇവിടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണെന്ന് നോക്കിയാട്ടെ. അവളുടെ ആത്മീയ വളർച്ച, അവൾ ആത്മീയമായി വളർന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. ആ കൊമ്പുകളിൽ വളരെ ഫലങ്ങൾ കായ്ച്ചു കഴിഞ്ഞു. അവളുടെ നാവിൽ വാസ്തവത്തിൽ മുന്തിരിയുടെ മാധുര്യം നിറഞ്ഞു നിൽക്കുകയാണ്. അവളെക്കാട്ടിൽ അപക്വതയുള്ളവരെ മുന്തിരിയുടെ ചാറു കൊടുത്ത് വളർത്തുവാൻ അവൾ പക്വതയായി കഴിഞ്ഞു. ഇത് പറയുമ്പോൾ പ്രിയൻ പറയുകയാണ്, ഐ വിൽ ഗോ അപ്, ഞാൻ ഉയരത്തിലേക്ക് പോകും. ആ വാക്യം ശ്രദ്ധിച്ചേ, അവളെ സഹായിപ്പാൻ വേണ്ടി ഉയരത്തിലേക്ക് പോകുന്ന വാക്യമാണ്. നമ്മൾ മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തപ്പോൾ പനമേൽ കയറും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് അത് വന്നിരിക്കുന്നത് ഐ വിൽ ഗോ അപ്, ഞാൻ ഉയരത്തിലേക്ക് പോകും. ടു ദ ഫാം ട്രീ, യേശു ക്രിസ്തു ഇന്ന് ഉയരത്തിൽ പോയിരിക്കുന്നത്. നോക്കുക, ഈ മരുഭൂമിയിൽ നിൽക്കുന്ന ഈ പ്രിയയെ സഹായിപ്പാൻ തക്കവണ്ണം അവൻ ഉയരത്തിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കിത് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. ഒരിക്കലേ യോശുവ യുദ്ധത്തിന് കടന്നുപോയപ്പോൾ മോശ കൈകൾ ഉയർത്തി അമാലേക്കരോട് യുദ്ധം ചെയ്യുന്ന സന്ദർഭം പഴയ നിയമത്തിൽ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. യോശുവ താഴ്വരയിൽ യുദ്ധം ചെയ്യുകയാണ്. പർവ്വതത്തിൽ മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. മോശയുടെ കൈകൾ ഉയർന്നിരുന്നപ്പോൾ താഴെ അമാലേക്കരെ തോൽപ്പിച്ചുകൊണ്ട് യോശുവ ജയിക്കുകയാണ്. മോശയുടെ കൈകൾ എപ്പോഴെങ്കിലും താന്നുപോയാൽ അവിടെ അമാലേക്കർ ജയിക്കുകയും ഇസ്രയേൽ തോൽക്കുകയും ചെയ്യുകയാണ്. എന്ത് ചെയ്തു? മോശയുടെ കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭാരം കൊണ്ട് അവൻ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്നില്ല. അഹരോനും ഹൂരും കൂടെ വന്നിട്ട് ആ രണ്ട് കരങ്ങളെ ബലപ്പെടുത്തി പിടിച്ചുകൊണ്ട് നിന്നു. ആ കൈകൾ ഉയർന്നിരുന്നപ്പോഴൊക്കെ അവർക്ക് വിജയമുണ്ടാകുകയാണ്. നോക്കുക, മോശയുടെ കരങ്ങളെ താങ്ങുവാൻ രണ്ട് വ്യക്തികൾ അഹരോനും ഹൂരും അവിടെ കടന്നു എന്നായിട്ട് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നു. അതേ ആശയമാണ് ഇവിടെ പറഞ്ഞത്. അവളുടെ സ്റ്റാച്ചർ, അവളുടെ വളർച്ച യേശുക്രിസ്തുവിനെ പോലെ ആയി മാറിക്കഴിഞ്ഞു. അവൾ വളരുകയാണ്, ആത്മീയമായി വളർന്നു. അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഐ വിൽ അപ്പോൾഡ് ബൈ മൈ ഹാൻഡ്സ്, എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ അവളെ താങ്ങും, ഉയരത്തിലേക്ക് പോയി അവളെ പിടിക്കും എന്നുള്ളത് പ്രിയൻ പറയുകയാണ്. എവിടെയാണ് പിടിക്കുന്നത്? ഇവിടെ എടുത്തു പറഞ്ഞു, ആൻഡ് ഹോൾഡ് ഓഫ് ഇറ്റ്സ് ബൗ. ആ പനക്കുലയെ അല്ലെങ്കിൽ അതിൻ്റെ ആ ബൗവിനെ ഞാൻ മടലിന്മേൽ പിടിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കായ്കളെ താങ്ങുകയാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ്. നമ്മുടെ കർത്താവ് ആത്മീയ ഫലങ്ങൾ ഉളവാകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ താങ്ങുന്നത് വാസ്തവം നമുക്കവിടെ കാണുവാനായിട്ട് കാണുന്ന ഒരു ചിത്രമാണ്. നമുക്കിനിയും അടുത്തായിട്ട് അതോട് ചേർന്ന് പറഞ്ഞ് നോക്കാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിന്റെ ബ്രസ്റ്റ് മുന്തിരിക്കുലയോടും നിന്റെ മൂക്കിൻ്റെ വാസന നാരങ്ങയുടെ വാസന പോലെ ഇരിക്കുന്നു. ദൈ ബ്രസ്റ്റ് ഷാൽ ബി എ ക്ലസ്റ്റർ ഓഫ് വൈൻ. ഇവിടെ എടുത്തു പറഞ്ഞപ്പോൾ വൈൻ എന്ന് പറഞ്ഞു, ക്ലസ്റ്റർ ഓഫ് വൈൻ, മുന്തിരിയുടെ കുലകളാണ്. സംഖ്യാപുസ്തകം 13:23 നമ്മൾ നേരത്തെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? കനാനിലേക്ക് ഒറ്റുകാര് കടന്നുപോയി അവർ തിരിച്ചു കൊണ്ടുവന്നത് എന്താണ്? ഈ മുന്തിരി കുലയാണ്, ക്ലസ്റ്റർ ഓഫ് വൈനാണ്. മുന്തിരിയുടെ കുലകൾ അവർ ചുമന്നുകൊണ്ടുവന്നു. രണ്ടു പേര് കൂടി ഒരു കുല ചുമന്നുകൊണ്ടുവന്നു. അത് എന്തിനെയാണ് കാണിച്ചതെന്ന് നമ്മൾ ഓർത്തു. എന്തിനെ കാണിക്കുന്നു എന്ന് ചിന്തിച്ചു, പ്രത്യാശയെ കാണിക്കുകയാണ്. നോക്കുക, അവർക്ക് വാഗ്ദത്തം ചെയ്ത നാടാണ് കനാൻ. കനാൻ അവർ കണ്ടിട്ടില്ല, എന്നാൽ കനാനിൽ നിന്ന് ചില അനുഭവങ്ങൾ അവർ ചുമന്നുകൊണ്ടുവന്നു. അവർക്കൊരു ഫോർടേസ്റ്റ്, അവർ അനുഭവിക്കാൻ പോകുന്ന നന്മയുടെ ഒരു മാധുര്യം അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു മുമ്പ് കൂട്ടി. ആ മുന്തിരിക്കൊല അതിനെ കാണിക്കുകയാണ്, അവളുടെ ഹോപ്പ്, അവളുടെ പ്രത്യാശ. ഇവിടെ പ്രിയം പറയുകയാണ്, നിന്റെ മാർവ് ഇന്ന്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചു മാർവിനെ കുറിച്ച് ചിന്തിച്ചു, മൂറിൻ കെട്ടുപോലെ എൻ്റെ പ്രിയൻ എൻ്റെ മാർവിൻ്റെ മധ്യത്തിൽ വസിക്കും, അനേക കാര്യങ്ങൾ നമ്മൾ ഓർത്തു. ഇപ്പോൾ പറയുകയാണ്, പ്രിയൻ തന്നെ പറയുകയാണ്, ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് വൈൻ. മുന്തിരിയുടെ കുലയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രത്യാശ കൊണ്ട് നിറഞ്ഞതാണ്, പ്രത്യാശ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. പ്രത്യാശ കൊണ്ട് അവളുടെ അന്തർഭാഗം നിറഞ്ഞിരിക്കുക, അവൾക്ക് വരുവാൻ പോകുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് ഫോർടേസ്റ്റ് കൊണ്ട് അവളുടെ അന്തരം വാസ്തവത്തിൽ നിറഞ്ഞു, അവളുടെ മാർവ് നിറഞ്ഞു, പ്രത്യാശ കൊണ്ട് അവൾ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ ഫലകരമായി മാറി. ഒന്ന് പത്രോസ് ഒന്നിൻ്റെ രണ്ട് തൊട്ടുള്ള വാക്യത്തെ നമ്മൾ ചിന്തിച്ചു. നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കഷ്ടത ഇരുന്നു, റോമർ 5:3 നമ്മൾ ചിന്തിക്കുകയുണ്ടായി, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എന്നാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നു. നമ്മൾ പത്രോസ് ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു, ആ വാക്യം ഇനി എടുക്കുന്നില്ല. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കുന്നവർ ശേഷിക്കുന്ന കാലം ജഡത്തിൻ്റെ മോഹങ്ങൾക്കല്ല, ആ വരുമാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയിൽ അവർ നിറയുവാനായിട്ട് ഇടയായി തീരുകയാണ്. ദൈവജനം തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? റോമലേഖനം 15:4 എന്തിനാണ് നമുക്ക് ദൈവജനം തന്നിരിക്കുന്നത്? ആ 15:4 വായിക്കട്ടെ. റോമർ 15:4, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് പ്രത്യാശയ്ക്ക് വേണ്ടി, നമുക്ക് കഷ്ടങ്ങൾ തരുന്നത് നമ്മളിൽ പ്രത്യാശ വളർത്തുവാൻ, ദൈവജനം തന്നിരിക്കുന്നതിൻ്റെ ആത്യന്തിക ഉദ്ദേശം. റോമലേഖനം 15:4, എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ വചനം തന്നിരിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്, നമുക്ക് ഉപദേശത്തിനും ഒക്കെ ലഭിച്ചിട്ട് സ്ഥിരതയൊക്കെ ഉണ്ടായി, അൾട്ടിമേറ്റ്ലി എന്തുണ്ടാകണം? പ്രത്യാശ ഉണ്ടാകണം. നോക്കിയേ, ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തരുന്നത് പ്രത്യാശ ഉളവാക്കുവാൻ, വചനം തന്നിരിക്കുന്നത് പ്രത്യാശയ്ക്ക് വേണ്ടി, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് പ്രത്യാശയ്ക്ക് വേണ്ടി. നോക്കുക, ആ പ്രത്യാശയിൽ നമുക്ക് ഭംഗം വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഫലകരമല്ലാതെ പോകും. മുന്തിരിവള്ളിയുടെ ഉപമ തന്നെ ശ്രദ്ധിച്ചാൽ മതി. കഥാ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. നോക്കുക, ആ മുന്തിരി ഫലം കായ്ക്കണമെങ്കിൽ അത് ലിഫ്റ്റഡ് അപ്പ് ആയിരിക്കണം. നമ്മൾ മുന്തിരി വളരുവാനായിട്ട് നിലത്ത് നട്ടു, ആ മുന്തിരിയെ നമ്മൾ ലിഫ്റ്റപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മുന്തിരി വളരും, ആ നിലത്ത് കിടന്ന് വളരും, പക്ഷേങ്കിൽ അതിനകത്ത് കായൊന്നും കാണില്ലേ. എന്നാൽ തോട്ടക്കാരൻ എന്താ ചെയ്യുന്നത്? ആ മുന്തിരിയെ പടങ്ങൾ കെട്ടി ഉയരത്തിലേക്ക് കയറ്റി അതിനെ ലിഫ്റ്റ് ചെയ്യുകയാണ്. ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത്. നമ്മളും വാസ്തവത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് പ്രത്യാശ കൊണ്ട് നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ഫലകരമായി മാറുകയാണ്. നമ്മൾ ഫ്രൂട്ട്ഫുള്ളായി മാറുന്നത്, മറ്റുള്ള നിന്ന് വ്യത്യസ്തരായി മാറുന്നത് നമ്മളിൽ ഉളവാക്കിയിരിക്കുന്ന പ്രത്യാശയാണ്. നമ്മൾ തെസ്സലോനിക്കർ ലേഖനത്തിൽ വായിക്കുന്നില്ലേ, മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിപ്പാൻ നിദ്ര കൊണ്ട കുറെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ആ ജ്ഞാനം, ആ പ്രത്യാശയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്നത്. മുന്തിരിവള്ളി ഉയർന്നിരിക്കണം. ഇവിടെ നോക്കുക, പ്രിയ ഇന്ന് ഫലകരമായി മാറി. എങ്ങനെ? അവളുടെ മാർവ് പ്രിയൻ കമ്പയർ ചെയ്തു, ബ്രസ്റ്റ് ഷാൽ ബി എ ക്ലസ്റ്റർ ഓഫ് വൈൻ. അത് മുന്തിരിയുടെ കുലയോടെ ഉപമിച്ചിരിക്കുകയാണ്. എടുത്തു പറഞ്ഞു, നിന്റെ മൂക്കിൻ്റെ വാസന നാരങ്ങയുടെ വാസന പോലെയാകുന്നു. നാരങ്ങയുടെ വാസന, മലയാളത്തിൽ അത് കൃത്യമാണ്, ഇംഗ്ലീഷിൽ അത് ആപ്പിൾ എന്നാണ്. ആപ്പിൾ എന്നുള്ള തെറ്റാണ് ഭാഷാന്തരം, മലയാളത്തിലാണ്. കാരണം എന്താണ്? മലയാളത്തിലുള്ള ഭാഷാന്തരം ശരിയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് അവളുടെ മൂക്കിൻ്റെ വാസന നാരങ്ങയുടെ വാസനയായത്? 2:3 നോക്കിയാട്ടെ, നമ്മൾ പഠിച്ചതാണ്. 2:3, കാട്ടുമരങ്ങളിൽ നാരകം പോലെ യൗവനക്കാരുടെ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു, അതിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ നിഴലിലിരുന്നു, അതിൻ്റെ പഴം ഞാൻ നിഴലിരുന്നു, അവൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. അവൾ ഭക്ഷണം അന്വേഷിച്ചു നടന്നു. പ്രിയനാണ് നാരകം, ആ നാരകത്തിൻ്റെ ചോട്ടിൽ അവളിരുന്നു. അവൻ നൽകുന്ന പഴങ്ങൾ അവൾ ധാരാളം ഭക്ഷിച്ചു, അവൻ്റെ ഫ്രൂട്ട്സുകൾ അവൾ ഭക്ഷിച്ചു. ഇന്ന് ഭക്ഷിച്ച് ഭക്ഷിച്ച് അവളുടെ അകം അവൻ തന്ന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു. അവളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വാസന എന്താണ്? അവളിൽ നിറഞ്ഞതാണ്. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞില്ലേ, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കും. ആ പ്രിയന്റെ നെഴിലിരുന്നു, ആ നാരകത്തിൻ്റെ നെഴിലിരുന്നു, അതിൻ്റെ മാധുര്യമായ ഫലങ്ങൾ ഒരുപാട് ഭക്ഷിച്ചു. ആ ഭക്ഷിച്ചതിൻ്റെ ഫ്രാഗ്നൻസ് അല്ലെങ്കിൽ ആ സുഗന്ധം അവളുടെ അടുക്കൽ അടുക്കുമ്പോൾ പുറത്തേക്ക് വമിക്കുന്ന ചിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയ ഭക്ഷണം അവൾ ഒരുപാട് ഭക്ഷിച്ചു. പ്രിയനിൽ നിന്നുള്ള ഭക്ഷണം അവൾ ധാരാളം ഭക്ഷിച്ചു. ഇന്ന് അവളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാസന നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹൃദയം നിറഞ്ഞു കവിഞ്ഞതാണ്. അതിൻ്റെ വാസന നാരങ്ങയുടെ വാസനയാണ്. നമ്മൾ ഓർത്തു ആ നാരകം കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുകയാണ്. അടുത്ത വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. എന്താണെന്ന് നോക്കിയാട്ടെ, നിന്റെ അണ്ണാക്കോ മേത്രമായ വീഞ്ഞ്. അടുത്തത് അതോട് ചേർത്ത് വായിക്കണം. നമ്മൾ മലയാളത്തിൽ വന്നപ്പോൾ 9-ാം വാക്യവും 10-ാം വാക്യവും രണ്ടാണ്. എന്നാൽ ഈ 9-ാം വാക്യത്തെ മലയാളത്തിൽ 9-ാം വാക്യത്തിൻ്റെ അവസാനം 10-ാം വാക്യത്തോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിൽ 9-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. ആ വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇപ്പോഴേ മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ നിന്ന് വ്യത്യാസമാണെന്ന് നോക്കിക്കോണം. ഞാൻ ആ ഇംഗ്ലീഷ് വായിച്ച് കേൾപ്പിക്കാം. അത് ഇംഗ്ലീഷിൽ 7:9 And the roof of your mouth is like the best wine. The wine goes down smoothly for my beloved, moving gently the lips of sleepers. അതിൻ്റെ ആശയം വളരെ അർത്ഥപൂർണമാണ്. മലയാളത്തിൽ നമ്മൾ വായിച്ചാൽ ആശയം കിട്ടുന്നില്ലേ? മലയാളത്തിലെ 9-ാം വാക്യവും 10-ാം വാക്യവും രണ്ടാണ്. എന്നാൽ 9-ൻ്റെ അവസാനവും 10-ഉം കൂടെ ഒന്നിച്ചാണ് വായിക്കേണ്ടത്. മാത്രമല്ല, ഇവിടെ ഒരു ഭാഗം വിട്ടു കളഞ്ഞു. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മൂവിങ് ജെന്റ്ലി ദ ലിപ്സ് ഓഫ് ദ സ്ലീപ്പേഴ്സ്, ഉറങ്ങുന്നവരുടെ അധരങ്ങളെ അത് സാവകാശം തുറക്കുന്നു, ചലിപ്പിക്കുന്നു. അത് ഭാഷാന്തരം ചെയ്യാൻ വിട്ടുപോയി. മലയാളത്തിൽ അത് ഭാഷാന്തരം ചെയ്യാൻ വിട്ടുപോയി. എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ അർത്ഥം പൂർണ്ണമാകും. നോക്കുക, ദ റൂഫ് ഓഫ് ദൈ മൗത്ത് ഈസ് ലൈക്ക് ദ ബെസ്റ്റ് വൈൻ. നിന്റെ അണ്ണാക്കോ മേത്രമായി വീഞ്ഞ്. അണ്ണാക്ക് മേത്രമായി വീഞ്ഞ്. 119-ാം സങ്കീർത്തനം 103-ാം വാക്യം നോക്കിയാട്ടെ, അണ്ണാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതോട് ചേർത്തൊന്ന് ചിന്തിച്ചേ. 119-ാം സങ്കീർത്തനം 103-ാം വാക്യം 119-ൻ്റെ 103-ാം വാക്യം തിരുവചനം അണ്ണാക്കിന് എത്ര മധുരം. അണ്ണാക്കെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭാഷ അണ്ണാക്കെന്ന് പറഞ്ഞാൽ കൃത്യമാണ്. റൂഫ് ഓഫ് ദ മൗത്ത്, നമ്മുടെ നാവിലെ മാധുര്യമല്ലേ അണ്ണാക്കിൻ്റെ മാധുര്യം. പലേറ്റ് അണ്ണാക്കിൻ്റെ മാധുര്യം എന്ന് പറയുമ്പോൾ ഒരു വസ്തു നമ്മൾ ചവച്ചരച്ച് അത് അതരത്തിൽ രുചിച്ച് നമ്മുടെ വായിൽ നിറയുമ്പോൾ മാത്രമേ അണ്ണാക്കിലത് മാധുര്യമായി മാറുകയുള്ളൂ. നന്നായി ഭക്ഷിച്ചു, കുറച്ച് ഭക്ഷിക്കുകയല്ല, നന്നായി ഭക്ഷിച്ചു, വാ നിറച്ചായി, വാ നിറച്ച് വരുമ്പോഴേ അണ്ണാക്കിലത് വരികയുള്ളൂ. അണ്ണാക്കെന്ന് പറയുന്നത് പ്രത്യേകതയാണ്. ഇവിടെ എടുത്തു പറഞ്ഞു, ദ റൂഫ് ഓഫ് യുവർ മൗത്ത്. 119-ാം സങ്കീർത്തനത്തിൽ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മാധുര്യം എന്ന് പറഞ്ഞാൽ വാ നിറച്ച് ഭക്ഷിച്ചപ്പോഴാണ് അവിടെ അണ്ണാക്കിൽ അതിൻ്റെ മാധുര്യം ആസ്വദിപ്പാൻ കഴിഞ്ഞത്. ഇവിടെ നോക്കിയേ, പ്രിയൻ അവളെ കുറിച്ച് പറയുന്നത് നോക്കിയേ, ആൻഡ് ദ റൂഫ് ഓഫ് ദൈ മൗത്ത് ലൈക്ക് ദ ബെസ്റ്റ് വൈൻ. ഏറ്റവും നല്ല വീഞ്ഞു പോലെയാണ് നിന്റെ അണ്ണാക്കെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ഏറ്റവും നല്ല വീഞ്ഞ്? വചനത്തിൽ നമുക്കറിയാം ഏറ്റവും നല്ല വീഞ്ഞ് വചനമാണ്. എന്നാൽ വചനത്തിനുള്ള പ്രത്യേകതയുണ്ട്. യോഹന്നാന സുവിശേഷം 2:10 കർത്താവ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടെ പറഞ്ഞ വാക്യം എന്താണ്? യോഹന്നാൻ 2:10 വായിച്ചു നോക്കി, നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ. ദൗ ഹാസ് കെപ്റ്റ് ദ ഗുഡ് വൈൻ അൺടിൽ നൗ. നോക്കുക, കർത്താവ് അവർക്ക് കൊടുത്ത വീഞ്ഞ് ഗുഡ് വൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞതാണ് ദ ബെസ്റ്റ് വൈൻ, നല്ല വീഞ്ഞ്. ഈ നല്ല വീഞ്ഞ് എന്തിനെ കാണിക്കുന്നു? ദ സിമ്പിൾ ഓഫ് ദ തിങ്സ് ദ ലോർഡ് ഓഫേഴ്സ് ടു ഹിസ് റിഡീംഡ്. കർത്താവ് വീണ്ടെടുത്തവർക്ക് കൊടുക്കുന്ന ആ വസ്തുതയാണ് വാസ്തവത്തിൽ ഈ നല്ല വീഞ്ഞ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എബ്രായർ 6:5 അതാണ് അതിൻ്റെ വ്യാഖ്യാനം. എബ്രായർ 6:5 എന്താ വായിക്കുന്നത്? വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചവർ, ഹു ഹാസ് ടേസ്റ്റഡ് ദ ഗുഡ് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ പവർ ഓഫ് ദ വേൾഡ് ടു കം. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാധുര്യവും ആസ്വദിച്ചവർ, ഏറ്റവും നല്ല വീഞ്ഞ്. വീണ്ടും അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പ്രത്യാശയാണ്, യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയാണ്. അവൻ മടങ്ങി വന്ന് രാജാവായി ഭരിക്കുമ്പോൾ ഈ ലോകം അനുഭവിക്കാൻ പോകുന്ന വീഞ്ഞാണ് വാസ്തവത്തിൽ ആ ഏറ്റവും നല്ല വീഞ്ഞ്. യോഹന്നാൻ 2:10 എബ്രായർ 6:5 നമ്മൾ ചിന്തിച്ചത്. നോക്കുക, കർത്താവ് തന്നെ പറഞ്ഞു മത്തായി 26:29 അതോട് ചേർത്ത് വായിച്ചു കൊള്ളുക. ഇതോട് ചേർത്ത്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരികളുടെ അനുഭവം ഇനി കുടിക്കില്ലേ. നോക്കുക, നിങ്ങളോടൊത്ത് പിതാവിൻ്റെ രാജ്യത്തിൽ, അത് 1000 ആണ്ട് വാഴ്ചയാണ്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ നിങ്ങളോടൊത്ത് ആ പുതിയ വീഞ്ഞ് കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ ആ വലിയ സന്തോഷമാണ് ഈ പുതിയ വീഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞ വാക്ക് നോക്കിയേ, അവളുടെ അണ്ണാക്കെന്ന് നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, ആ പ്രത്യാശയെക്കുറിച്ച്, ആ പ്രിയൻ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച്. ആ പ്രത്യാശ കൊണ്ട് അവളുടെ മാർവ് നിറഞ്ഞെന്ന് മാത്രമല്ല, ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് കൊണ്ട് നിറഞ്ഞെന്ന് മാത്രമല്ല, അവളുടെ അണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ച് വാ നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? വരുമാനിരിക്കുന്ന ലോകത്തിൻ്റെ ആ പ്രത്യാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, അടുത്ത വാക്യം നോക്കാം, അതെന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ചാട്ടെ. ദ വൈൻ, എടുത്തു പറഞ്ഞു, ദ വൈൻ ആൻഡ് ദ റൂഫ് ഓഫ് യുവർ മൗത്ത് ഈസ് ദ ബെസ്റ്റ് വൈൻ. നിന്റെ എണ്ണാക്കം എത്രമായി വീഞ്ഞ്, വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ മാധുര്യമാണത്. എന്നിട്ട് എടുത്തു പറഞ്ഞു, ദ വൈൻ ഗോസ് ഡൗൺ സ്മൂത്ത്ലി ഫോർ മൈ ബെലവഡ്, മൂവിങ് ജെന്റ്ലി ദ ലിപ്സ് ഓഫ് ദ സ്ലീപ്പേഴ്സ്. എന്നെ പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാട്ടെ. Like the best wine for my beloved that goeth down sweetly, causing the lips of those who are asleep to speak. ആ വാക്യം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. മലയാളത്തിലെ ഇംഗ്ലീഷ് അത് വീട്ടിൽ ചെന്നാൽ ബൈബിളിൽ നോക്കി എഴുതുകയോ എന്തായാലും ചെയ്തോണോ. Causing the lips of those that are asleep to speak. ഉറങ്ങുന്നവരുടെ അധരങ്ങളെ ചലിപ്പിക്കുവാൻ ഇടയാക്കുന്ന വീഞ്ഞ്. ഒന്ന് വായിച്ചു നോക്കിയത് ആരാണ് ഉറങ്ങുന്നത്? എഫേസർ 5:14 നമ്മൾ വായിക്കുന്നു. അവിടെ എന്താ പറഞ്ഞത്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവളിൽ നിന്ന് എഴുന്നേൽക്കാൻ എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അവിടെ വിശ്വാസിയാണ് ഉറങ്ങുന്നത്, മരിച്ചു കിടക്കുന്നത് ലോകത്തുള്ളവരാണ്. ഈ മരിച്ചു കിടക്കുന്നവരുടെ മധ്യത്തിൽ ഒരുത്തൻ ഉറങ്ങിക്കിടന്നാൽ അവനും എങ്ങനെ ഇരിക്കും? അവനും മരിച്ചവനെ പോലെ ഇരിക്കും അല്ലേ? വ്യത്യാസമൊന്നുമില്ല. ഉറങ്ങുന്നവനെ എന്ന് പറഞ്ഞാൽ ആത്മീയ ഉറക്ക സംഭവിച്ച വിശ്വാസി. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞെന്താണ്? ഉണർന്നിരിപ്പാനാണ് നമ്മളോട് പറഞ്ഞല്ലേ. യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കർത്താവ് പറഞ്ഞെന്നാ? ഉണർന്നിരിപ്പീൻ. എഫേസർ 5:14 നമ്മൾ വായിക്കുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്ക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഒരു വിശ്വാസിയാണ് മരിച്ചവരുടെ ഉറങ്ങിപ്പോകുന്നത്. ഉണർന്നിരിപ്പാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. കർത്താവ് പറഞ്ഞു നിങ്ങൾ ഉണർന്നിരിക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ നോക്കുക, ഈ ഉറങ്ങുന്നവരെ ചുണ്ടുകളെ ചലിപ്പിക്കുവാൻ, പ്രിയന് വേണ്ടി സംസാരിപ്പാൻ ഇടയാക്കി തീർക്കുന്ന എന്താണെന്നറിയാമോ? പ്രത്യാശയാണ്, പ്രത്യാശയാണ്. ഇവിടെ നോക്കുക, ബൈബിളിൽ പറഞ്ഞു നോക്കിയേ, കോസിങ് ദ ലിപ്സ് ഓഫ് ദോസ് ദറ്റ് ആർ അസ്ലീപ് ടു സ്പീക്ക്. അങ്ങനെയാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഉറങ്ങുന്നവരുടെ അധരങ്ങളെ സംസാരിപ്പാൻ ഇടയാക്കി തീർക്കുന്നു. അത് എന്തൊരർത്ഥപൂർണമാണെന്ന് നോക്കിയാട്ടെ. അതിൻ്റെ ആശയം ഒന്നുകൂടെ ചിന്തിക്കുക ദൈവമക്കളെ, ഒന്നുകൂടെ അതിൻ്റെ ആശയം ചിന്തിക്കുക. ഒരു വിശുദ്ധൻ്റെ ഉള്ളിൽ ആ പ്രത്യാശ ഉണ്ട് എന്നറിഞ്ഞു. പ്രിയയുടെ മാർവ് ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് ആണ്. ആ വരുവാനിരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. കനാന്റെ ആ മാധുര്യം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു. യെസ്, അത് മാത്രമല്ലേ, അവളുടെ അണ്ണാക്കിൽ വരുവാനിരിക്കുന്ന ലോകത്തിന്റെ മാധുര്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവളുടെ ഉള്ളിലേക്ക് അത് മാധുര്യമായി ഇറങ്ങുന്നെന്ന് മാത്രമല്ലേ, അത് അനേകരുടെ അധരങ്ങളെ, ഉറങ്ങുന്ന അനേകരുടെ അധരങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയാക്കി തീർക്കുന്നു. ബൈബിളിൽ എത്ര മനോഹരമായ ദൃഷ്ടാന്തമാണുള്ളത്. 45:26-27 വാക്യം, 45:26-27 വാക്യം. യാക്കോബ് വൃദ്ധനായി, ക്ഷീണിച്ചു, ക്ഷീണിതനായി, ചൈതന്യ മറ്റവനായി യാക്കോബ് പിടിക്കുക. എന്നാൽ ഒരു ദിവസം യാക്കോബിന്റെ കാതുകളിൽ ഒരു വാർത്ത വീടും, യോസഫ് ജീവിക്കുന്നു, യോസഫ് ജീവിക്കുന്നു. നമ്മൾ അവിടെ വായിക്കുന്ന എന്താണ്? യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. യാക്കോബിന് ചൈതന്യം വന്നു. യാക്കോബ് ചൈതന്യം വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? മതി, എനിക്ക് എൻ്റെ മകനെ കാണണം. യാക്കോബ് എഴുന്നേൽക്കുകയാണ്, ആ വൃദ്ധൻ എഴുന്നേൽക്കുകയാണ്. അതിൻ്റെ 28 വാക്യത്തിൽ വായിക്കുന്നു, 45:26 വാക്യം. ഐ വിൽ ഗോ ആൻഡ് സീ ഹിം. യാക്കോബിൻ്റെ അധരം ചലിച്ചു. നോക്കിയേ, ഈ വാക്യം എടുത്ത് നോക്കിയേ, യാക്കോബിൻ്റെ അധരം ചലിച്ചു. 28 വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, സംഭവിച്ചെന്ന് യാക്കോബ് പറയുകയാണ്, ഐ വിൽ ഗോ ആൻഡ് സീ ഹിം, ഞാൻ പോയി അവനെ കാണും, ഞാൻ പോയി അവനെ കാണും. അവൻ്റെ അധരം ചലിച്ചു. ക്ഷീണിച്ചു കിടന്ന യാക്കോബ്, ചൈതന്യമറ്റുപോയ യാക്കോബ്, വൃദ്ധനായി തീർന്ന യാക്കോബ്, യാക്കോബിന് ചൈതന്യം വന്നത് അവൻ്റെ മകൻ ജീവിക്കുന്നു എന്നുള്ള ആ വലിയ ദൂതാണ്. ഇതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഹൃദയത്തിൽ ആ വീഞ്ഞുകൊണ്ട് നിറഞ്ഞു. ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ്, അവളുടെ അധരത്തിൽ മുഴുവൻ ആ വീഞ്ഞുകൊണ്ട് നിറഞ്ഞു. അവളുടെ അണ്ണാക്കലത് മാധുര്യമായി, അവളുടെ നാവ് നിറഞ്ഞു, അധരം നിറഞ്ഞു. അത് നമ്മളിവിടെ വായിച്ചതുപോലെ, ദ വൈൻ ഗോസ് സ്മൂത്ത്ലി ഫോർ മൈ ബെലവഡ്, എൻ്റെ പ്രിയന് വേണ്ടി അത് ചെറുക ഇറങ്ങുന്നത് മാത്രമല്ല, ഇറ്റ് മേക്സ് ദ ലിപ്സ് ഓഫ് ദ സ്ലീപ്പേഴ്സ് മൂവിങ് ജെന്റ്ലി. ഉറങ്ങുന്നവരുടെ ആ അധരങ്ങളെ സാവകാശത്തിൽ ചലിപ്പിക്കാൻ തുടങ്ങും. യാക്കോബിൻ്റെ ദൃഷ്ടാന്തം നമ്മൾ ഓർത്തു. വീണ്ടും നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ദൃഷ്ടാന്തമാണ് എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ, ക്ഷീണിതരായി, നിരാശരായി 7 miles നടന്ന ശിഷ്യന്മാർ. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വന്നപ്പോൾ അവർ വീണ്ടും അടങ്ങി 7 miles നടക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. അതിൽ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു വിശുദ്ധനെ സംബന്ധിച്ച് പ്രത്യാശയാണ് അവനെ വാസ്തവത്തിൽ വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ പ്രേരിപ്പിക്കുന്നത്, ഉണർത്തി അവനെ നടത്തുന്നത്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ അവനെ വാസ്തവത്തിൽ പ്രേരിപ്പിക്കുന്നത്, ലോകത്തിൽ നിന്ന് അവൻ വ്യത്യസ്തനായി തീരുന്നതെല്ലാം എന്താണെന്നറിയാമോ? പ്രത്യാശയാണ്, പ്രത്യാശ. കർത്താവിന് സ്തോത്രം. അതിൻ്റെ മഹത്വമായ ഒരു ചിത്രമാണ് ഈ ആത്മീയ വളർച്ചയുടെ അഗ്രഗണ്യത്തിലെത്തിയ ശൂനമിയുടെ ചിത്രത്തിൽ പ്രിയൻ നമുക്ക് വരച്ചെന്നിരിക്കുന്ന പരിശുദ്ധാത്മാ വരച്ചു തന്നത്. ഇനിയുള്ള വാക്യങ്ങൾ അതിലും മനോഹരമായിരിക്കുകയാണ്. 11-ാം വാക്യം നോക്കിയാട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് 11-ാം വാക്യം. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ഐ എം മൈ ബലവേഡ്സ് ആൻഡ് ദിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ഐ എം മൈ ബലവേഡ്സ്. 2:16 ഇതോട് ചേർത്തൊന്ന് വായിച്ചു നോക്കിയേ. 2:16 പറയുന്നതല്ല ഇവിടെ പറയുന്നത്. 2:16 എന്താ പറഞ്ഞത്? അവളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം 2:16 പറഞ്ഞു, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. മൈ ബിലവഡ് ഈസ് മൈൻ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതാണ് എൻ്റെ കർത്താവ്. അവൻ തരുന്ന നന്മകള്, അവൻ തരുന്ന രക്ഷ, അവൻ തരുന്ന സുരക്ഷിതത്വം എൻ്റെ കർത്താവ് എൻ്റെതാണ്. അതിൽ നിന്ന് വ്യത്യാസമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പം പറയുന്നത് എന്നാ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. ഐ ആം മൈ ബലവഡ്സ്. അയ്യോ, അതെന്ത് വ്യത്യാസമാണ്! അത് ഇപ്പോഴാണ് അത് പറയുന്നത്. ഒരു കുടുംബജീവിതത്തിൽ തന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു ഭാര്യ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ്. വചനത്തിൽ എന്താ വായിക്കുന്നത്? അവൻ മുഖാന്തരം, സോറി, നമ്മൾ കൊലോസുരൊന്നിൽ വായിക്കുന്നു കർത്താവിന് സൃഷ്ടിയെക്കുറിച്ച് വായിക്കുന്നു. അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ഒരു സ്ത്രീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒരു ഭർത്താവിനുള്ള ബന്ധത്തിൽ, ഒരു പുരുഷനുള്ള ബന്ധത്തിൽ നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, ഞാൻ അവന് തക്കതായ ഒരു തുണ. ഒരു ഭാര്യ പറയുകയാണ് എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെതാന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നോക്കുക, നമുക്ക് ആത്മിക ജീവിതത്തിൽ വലിയൊരു പങ്ക് ആളുകൾ പറയുന്നത് എൻ്റെ കർത്താവ് എൻ്റെതാണ്. എന്നാൽ അതിൽ നിന്ന് വലിയ വ്യത്യാസമാണ്, ആത്മികമായ വലിയ ഉയർച്ചയുടെ ഒരു പ്രകടനമാണ്. ഐ ആം മൈ ബലവഡ്സ്. ഞാൻ എൻ്റെ പ്രിയൻ്റെതാണ്. ഐ ആം മൈ ബലവഡ്സ്. അത് പറയുന്നത് ഈ ഭാഗത്ത് വരുമ്പോഴാണ്, കർത്താവിനോട് ഏകോപിച്ച് കഴിഞ്ഞപ്പോഴാണ്. ഐ എം മൈ ബലവഡ്സ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എൻ്റെ പ്രിയൻ്റെതാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കുള്ളതൊക്കെ ആരുടേതാണ്? എൻ്റെ പ്രിയൻ്റെതാണ്. എനിക്കുള്ളത് എൻ്റെ പ്രിയൻ്റെതാണ്. എൻ്റെ സമയം അവൻ്റെതാണ്. എൻ്റെ സ്വത്തുക്കൾ അവൻ്റെതാണ്. എൻ്റെ മുഴുവൻ ഞാൻ അവൻ്റെതാണെങ്കിൽ എനിക്കുള്ളതും അവൻ്റെതാണ്. ഓൾ വാട്ട് ഐ ഹാവ് ഈസ് ഹിസ്. ഐ എം മൈ ബലവഡ്സ്. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. അവൻ്റെ ആഗ്രഹം എന്നോടാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ വാക്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യം ഏതാണ്? രണ്ടാമത് പറഞ്ഞു, അവൻ്റെ ആഗ്രഹം എന്നോടാണെന്ന് പറഞ്ഞു. ബൈബിളിൽ ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്ന വേറെ ഒരു ഭാഗത്തേ ഉള്ളെന്ന്. 3:16 ഔവയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. ലോകത്തിലുള്ള ഏത് സ്ത്രീകളും, അതിൻ്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇവിടെ വന്നിരിക്കുന്നത് പറയുന്നത് ക്രേവിംഗ് ഇമ്പൾസ് എന്നാണ്. അതിൻ്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ ക്രേവിംഗ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന വാഞ്ച, അടങ്ങാത്ത വാഞ്ച, അടങ്ങാത്ത വാഞ്ച. അവൻ്റെ സോക്കിയ 3:16 സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടായിരിക്കും. നോക്കുക, ഇവിടെ വന്നപ്പോൾ വചനത്തിൽ പറഞ്ഞു അവൻ്റെ ആഗ്രഹം എന്നോടാണ്. ഹിസ് ക്രേവിംഗ് ഇമ്പൾസ് ഈസ് ടുവേർഡ്സ് മീ. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നല്ലേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ സഭയെ കൊതിക്കുകയാണ്, അവളെ കൊതിക്കുകയാണ്. നമ്മൾ ഇനിയൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ആഗ്രഹമാണ് വാസ്തവത്തിൽ ക്രൂശിൻ്റെ മരണത്തോളം അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അപമാനം അലക്ഷ്യമാക്കുവാൻ അവൻ സന്നദ്ധനായത്. സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വരുവാൻ അവൻ കനിഞ്ഞത് എന്നോടുള്ള ആഗ്രഹമാണ്. കാൽവറി ക്രൂശിൽ അവൻ തകർക്കപ്പെട്ടപ്പോൾ അവൻ വാസ്തവത്തിൽ മൗനമായി നിന്നത് ഈ ആഗ്രഹമാണ്, ഈ ക്രേവിംഗ് ഇമ്പൾസാണ്, എന്നെ നേടുവാനുള്ള സന്തോഷം. എബ്രായർ എഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവൻ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. എബ്രായർ 12:2 തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഓ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ചേ, ഏ കർത്താവിന് സ്തോത്രം. അവൻ ആ ക്രൂശിനെ സഹിക്കുന്നത്, അപമാനം അലക്ഷ്യമാക്കുന്നത് എന്തിനാണ്? മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, ആ സന്തോഷം എന്തായിരുന്നു? എന്നെ നേടുന്ന സന്തോഷം. ഐ വാസ് ഹിസ് ജോയ്. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയത്. ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. അവൻ്റെ ആഗ്രഹം എന്നോടാണ്. ദാറ്റ് ക്രേവിംഗ് ഇമ്പൾസ് ഈസ് ടുവേർഡ്സ് മീ. യെസ്, ഇത് വലിയ വലിയ ഒരു ഒരു കാര്യമാണ്. അവരുടെ ആത്മീയ ജീവിതത്തിൽ അവൾക്ക് സംഭവിച്ച വലിയ വളർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. ഐ എം മൈ ബലവഡ്സ്. വാസ്തവത്തിൽ ആ ഒരു ഒരു സുബോധം ദൈവജനത്തിനുണ്ടായാൽ അവരുടെ ആത്മീയ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും. ഒന്നുകൂടെ ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. എങ്ങനെയായി? ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്, ഐ ആം ഹിസ് ബൈ ക്രിയേഷൻ, ഐ ആം ഹിസ് ബൈ റിഡംഷൻ, ഐ ആം ഹിസ് ബൈ ദ പ്രസന്റേഷൻ ഓഫ് ദ ഫാദർ, ഐ ആം ഹിസ് ബിക്കോസ് ഓഫ് മൈ സബ്മിഷൻ ഡെഡിക്കേഷൻ. 4 കാര്യത്തിൽ കൂടെ ഞാൻ അവൻ്റേതായി. അവൻ എന്നെ സൃഷ്ടിച്ചു. നമ്മൾ കൊലോസ്സിൽ വായിക്കുന്നു, അവൻ മുഖാന്തരം അവനായി നമ്മെ സൃഷ്ടിച്ചു. ഒന്ന് കൊരിന്ത്യർ 6:19, അവൻ നമ്മളെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി. 3 യോഹന്നാൻ 17:6-9, യോഹന്നാൻ 17:6-9, പിതാവിനോട് അവൻ പ്രാർത്ഥിക്കുന്നു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളവർ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളവർ. വി ആർ ദ പ്രസന്റേഷൻ ടു ഹിം ബൈ ഹിസ് ഫാദർ. അവൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് നമ്മെ അവന് വേണ്ടി കൊടുത്തു. അവസാനമായി റോമർ 12:1, നമ്മൾ സ്വമേധയായി നമ്മെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. 4 വിധത്തിൽ നാം അവൻ്റേതായി മാറി. അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി അല്ലെ വീണ്ടെടുത്തു, പിതാവ് നമ്മെ അവന് വേണ്ടി വേർതിരിച്ച് കൊടുത്തു, നാം നമ്മെ തന്നെ സ്വയമായിട്ട് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. 4 വിധത്തിൽ ഇന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി അനൂർത്ഥമായി ഈ വാക്യത്തിൻ്റെ സത്യം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പറയാം, ഐ ആം മൈ ബലവഡ്സ്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്. മാത്രമല്ല അവൻ്റെ ആഗ്രഹം മുഴുവൻ എന്നോടാണ്. എത്ര ഉന്നതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നോക്കിയാട്ടെ. ഇനിയും നമുക്ക് ഇനിയത്തെ കാര്യം, ഇനിയത്തെ ഭാഗം നോക്കണം. ഇനിയത്തെ ഭാഗം വളരെ വളരെ വളരെയധികം നമ്മൾ ഉത്തമയുഗത്തിൽ ആദ്യം പഠിച്ച ഭാഗത്തിൻ്റെ വാസ്തവത്തിൽ മറുഭാഗമാണ്. അതിൻ്റെ ആ പരാജയത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണാൻ പോകുന്നത്. നോക്കാം 12:12 അവൾ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? കം മൈ ബലവഡ്, പ്രിയ വരിക, നാം വെളിമ്പ്രദേശത്ത് പോകാം, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂ ഇടുകയും മാതൃകാരം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. എനിക്ക് തോന്നുന്നു ബൈബിളിലെ ഏറ്റവും മനോഹരമായ ചില വാക്യങ്ങളിൽ ഒരു വാക്യമാണ്. യെസ്, അവിടെ വെച്ച് അവൾ പറയുകയാണ്, എൻ്റെ പ്രേമം ഞാൻ നിനക്ക് അവിടെ വെച്ച് തരാം. എവിടെ? അവൻ്റെ വയലിനെയാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്, അവൻ്റെ സഭയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണെന്ന് നോക്കട്ടെ. ഞാൻ പറയട്ടെ, ബൈബിളിൽ ഒരു പക്ഷെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമായിരിക്കും ആ ഭാഗം. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. പ്രിയ വരിക, കം മൈ ബലവഡ്, പ്രിയ വരിക. നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ച ഇപ്പോൾ ആരാ വിളിക്കുന്നത്? പ്രിയ പ്രിയനെ വിളിക്കുകയാണ്. 2:10 13 ആരാണ് ആരെ വിളിച്ചത്? 2:10, 2:13. യെസ്, പ്രിയൻ പ്രിയ വിളിക്കുകയാണ്. എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക, എൻ്റെ പ്രിയ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. കം മൈ ബലവഡ്, എന്തിനു വേണ്ടി? അവൻ ആ മലയുടെ താഴ്വരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവൾ മുറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നീ എഴുന്നേറ്റ് വരിക, കമലോ കമവേ. അവൾ വരുവാൻ മടിയായിരുന്നു. സമർപ്പിക്കപ്പെട്ട പ്രിയ ഇന്ന് പ്രിയനെ വിളിക്കുകയാണ്, കം വിത്ത് മീ. എന്ത് വ്യത്യാസമാണെന്ന് നോക്കിയേ, എന്തൊരു വ്യത്യാസം. പ്രിയൻ ഒരിക്കൽ അവളെ വിളിച്ചപ്പോൾ പ്രിയനോടൊത്ത് യാത്ര ചെയ്യാൻ അവൾ മടി കാണിച്ചു. അവനവളെ തെള്ളിക്കളഞ്ഞില്ലേ, അവൻ്റെ കൃപ സ്നേഹം അവളെ രൂപാന്തരപ്പെടുത്തി. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ നമ്മളെ ആ കർത്താവിൻ്റെ സ്നേഹം രൂപാന്തരപ്പെടുത്തുകയാണ്. പക്ഷേ ഇവൾ പ്രിയ, ഇവക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെങ്കിൽ അവൾ പറയുന്ന എന്താണ്? പ്രിയ വരിക. എന്തിനു വേണ്ടി? അവൻ്റെ സാന്നിധ്യത്തെ അവൾ കൊതിക്കുകയാണ്. യെസ്, നമ്മളിവിടെ സാന്നിധ്യം കൊതിക്കുന്നു. കാരണം മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് 33:15 മോശ പറഞ്ഞ എന്താണെന്നറിയാമോ? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പോകാനായിട്ട് തയ്യാറാണ്, പക്ഷെ എന്താ പറഞ്ഞത്? തിരുസാന്നിധ്യവനോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്, നീ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രിയ അതാണ് വിളിക്കുന്നത്. അവൾ വിളിച്ചപ്പോൾ വിളിച്ചത് എങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്? നമുക്ക് വെളിമ്പ്രദേശത്ത് പോകാം. വെളിമ്പ്രദേശം, അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ആ മലയാള ഇംഗ്ലീഷ് ബൈബിൾ എന്നറിയാമോ? ലെറ്റ് അസ് ഗോ ഫോർത്ത് ടു ദ ഫീൽഡ്, വയലിലേക്ക് പോകാം. ഫീൽഡ് എന്നുള്ള പദം പുതിയ നിയമത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് ഫീൽഡ്? എന്താണ് വയല്? അല്ലെങ്കിൽ എന്താണ് വെളിമ്പ്രദേശം? ഈ ലോകമാണ്. വെളിമ്പ്രദേശത്തേക്ക് പോകാം. കർത്താവ് എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? യോഹന്നാൻ 15:16, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഐ ഹാവ് ചോസൺ യു ദാറ്റ് യു ഷുഡ് ഗോ ഫോർത്ത്. എവിടോട്ട് പോകണം? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകണം. അവിടെ ചെന്ന് നിങ്ങൾ ഫലം കായ്ക്കണം. നിങ്ങളെ തിരഞ്ഞെടുത്തതിനാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, അതിനുവേണ്ടിയാണ് വിളിച്ചതൊക്കെ അവളെ. അവൾ വരുവാൻ മടിയായിരുന്നു. ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങി നിൽപ്പാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ സ്നേഹം അവളെ രൂപാന്തരപ്പെടുത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നു, അവൾ വിളിക്കുകയാണ്, നമുക്ക് വെളിമ്പ്രദേശത്ത് പോകാം അല്ലെങ്കിൽ ഫീൽഡിലേക്ക് പോകാം. ആ ഫീൽഡ് എന്ന് പറയുന്നത് ലോകമാണ്. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ ഫീൽഡിലേക്ക് പോകുവാൻ അവൾ അവനെ വിളിക്കുകയാണ്. നേരത്തെ വിളിച്ചപ്പോൾ അവൾ മടി കാണിച്ചു. ശിഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, അവർ യെരുശലേമിൽ നിന്ന് പുറത്തു പോകാതിരുന്നു. എന്നാൽ കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിച്ചത് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം. എന്നാൽ പിന്നീട് അവർക്ക് പോകുവാനായിട്ടിടയായി തീർന്നു. നോക്കുക ഇൻ ടു ദ ഫീൽഡ്, മത്തായി 13:38 നോക്കിയാട്ടെ. ഫീൽഡ് എന്നുള്ള വാക്ക് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഹം, ഇവിടെ ഇംഗ്ലീഷ് നമ്മൾ ഓർത്തു, ലെറ്റ് അസ് ഗോ ഫോർത്ത് ടു ദ ഫീൽഡ്. മത്തായി 13:38, ദ ഫീൽഡ് ഈസ് ദ വേൾഡ്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. വയൽ ലോകം, ദ ഫീൽഡ് ഈസ് ദ വേൾഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വെളിമ്പ്രദേശത്തേക്ക് പോകാമെന്നുള്ളത്, ലെറ്റ് അസ് ഗോ ടു ദ ഫീൽഡ് എന്ന് പറയുന്നത് അവൾ പ്രിയനെ വിളിക്കുകയാണ്, നമുക്ക് ലോകത്തിലേക്ക് പോകാം, ശുശ്രൂഷയ്ക്കായിട്ട് പോകാം. അനേകർ ഈ ലോകത്തിൽ പാപത്തിൻ്റെ ന്യായവിധിയിൽ അവർ മരിച്ച് വീഴുകയാണ്. നമുക്ക് പോകാം, മുന്നോട്ടിറങ്ങാം, അവൾ വിളിക്കുകയാണ്. അവിടെ കൊണ്ട് മാത്രമല്ലേ, അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാകർ, ലെറ്റ് അസ് ലോഡ്ജ് ഇൻ ദ വില്ലേജസ്, വില്ലേജസ് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. ഇതിന് വളരെ ആശയമുണ്ട്. എന്താണെന്നറിയാമോ, അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഷാന്തരം വരേണ്ടത്, ലെറ്റ് അസ് ഗോ ഫോർ ടു അൺവാൾഡ് വില്ലേജസ്, മതിലില്ലാത്ത ഗ്രാമത്തിൽ പോയി രാപാർക്കാമെന്ന. കാരണം എന്താ, യെരുശലേം എങ്ങനെയുള്ളൊരു പട്ടണമായിരുന്നു, മതിൽ കെട്ടിയ പട്ടണമാണ്. നേരത്തെ അവർ യെരുശലേമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നമുക്ക് ചുറ്റും ഒരു മതിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പുറത്തോട്ട് പോകുവാൻ മടിയാണ്. ഇപ്പോൾ അവൾ വിളിക്കുകയാണ്, ലെറ്റ് അസ് ഗോ ഫോർത്ത് ഇൻ ടു ദ ഫീൽഡ്, ഇൻ ടു ദ അൺവാൾഡ് വില്ലേജസ്, മതിലില്ലാത്ത ഗ്രാമം എന്ന് പറഞ്ഞാൽ യെരുശലേമിൻ്റെ പുറത്തോട്ട് പോകാം, യെരുശലേമിൻ്റെ പുറത്തോട്ട് പോകാം. അവൻ നേരത്തെ നിന്ന് വിളിച്ചതും അവിടെ നിന്നാണ്. 2:9 നമ്മൾ പഠിച്ചു, അവൻ പുറത്തു നിന്നാണ് വിളിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ പഠിച്ചു, ശിഷ്യന്മാരെ ദൈവം അയക്കുന്നത് അൺവാൾഡ് വില്ലേജിലേക്കാണ്. പീഡയുണ്ടായി, യെരുശലേമിൻ്റെ പുറത്തോട്ട് അവരെ അയച്ചു. ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞു ലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ പറഞ്ഞു. അവർക്ക് പോകുവാൻ മടിയായിരുന്നു. ഇപ്പോൾ അവൾ വിളിക്കുകയാണ്, ലെറ്റ് അസ് ഗോ ഫോർ ടു ദ ഫീൽഡ്, ലെറ്റ് അസ് ലോഡ്ജ് ഇൻ ദ അൺവാൾഡ് വില്ലേജസ്. കർത്താവിൻ്റെ ആ കാര്യങ്ങളിൽ അവൾ തൽപരയായി മാറി. 12 വാക്യം നോക്കിയാട്ടെ, അതിലും കുറച്ചുകൂടെ ആഴമേറിയ അർത്ഥം, ലെറ്റ് അസ് ഗെറ്റ് അപ്പ് ഏർലി ടു ദ വിനിയാർഡ്സ്. നമുക്ക് വളരെ പ്രഭാതത്തിൽ എഴുന്നേൽക്കാം, മുന്തിരിത്തോട്ടങ്ങളിൽ പോകാം. നോക്കുക, അവൾ എത്ര ഉത്സാഹമുള്ളവളായി. ലെറ്റ് അസ് ഗെറ്റ് അപ്പ് ഏർലി, അധികാലത്ത് എഴുന്നേൽക്കാം. അവളുടെ മടിയൊക്കെ എവിടെ പോയി? നേരത്തെ ഒക്കെ നമ്മൾ ചിന്തിച്ചു മടി പിടിച്ച് കിടക്കുകയാണ്. കട്ടിൽ നിന്ന് എഴുന്നേൽപ്പാൻ അവൾ മടിയായിരുന്നു. ഇപ്പോൾ അവൾ എന്താ പറയുന്നത്? നമുക്ക് രാവിലെ എഴുന്നേൽക്കാം, അധികാലത്ത് എഴുന്നേൽക്കാം. ലെറ്റ് അസ് ഗെറ്റ് അപ്പ് ഏർലി. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് മടി. ഇപ്പോൾ അവൾ തയ്യാറായി കഴിഞ്ഞു, എഴുന്നേൽപ്പാൻ തയ്യാറായി. അവളുടെ മടിയൊക്കെ പാറി. എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത്? ലെറ്റ് അസ് ഗോ ഇൻ ടു ദ വിനിയാർഡ്സ്, ആ മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകാം. എന്തിനാണ് മുന്തിരിത്തോട്ടങ്ങളിൽ പോകുന്നത്? മാതളനാരകം പൂക്കുകയും മുന്തിരിവള്ളി തളിത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ അത്ര തൽപരയായി കഴിഞ്ഞു, പ്രിയന്റെ വേലയിൽ അവൾ അത്ര തൽപരയായി മാറിക്കഴിഞ്ഞു. അവള് അവനോടൊത്ത് മറ്റ് തോട്ടങ്ങളിലേക്ക് കടന്നു പോകുവാൻ അവൾ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ 1:6 നോക്കിയാട്ടെ. 1:6 അവൾ എന്താ പറഞ്ഞത്? എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ നോക്കിയിട്ടില്ലേ? പ്രാരംഭത്തിൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ നോക്കിയില്ല. പിന്നീട് 2:15, ഞങ്ങളുടെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ പിടിച്ചു തരുവീൻ. ഇപ്പോൾ കടന്നു വന്നപ്പോൾ അവളുടെ സ്വന്തം മുന്തിരിത്തോട്ടം മാത്രമല്ലേ, ഇവിടെ വായിക്കുന്നു മുന്തിരിവള്ളികൾ പൂക്കുകയും അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോകാം, അനേക സഭകളിലേക്ക് പോകുവാൻ അവൾ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അനേക സഭകളിലേക്ക് കടന്നു പോകുന്നത് വാസ്തവത്തിൽ സ്വന്തം സഭയിലെ ശുശ്രൂഷ മാത്രമല്ലേ, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ബാഹുല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. നമ്മൾ പൗലോസിനെയും ബേർനവാസിനെയും കുറിച്ച് വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:1-3 വരെയുള്ള വാക്യം എന്താ വായിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 13:1-3 വരെ, അന്ത്യോക്യ സഭയിൽ ബർന്നവാസും പൗലോസും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കർത്താവിനെ സേവിച്ചും പോരുകയാണ്. ദാറ്റ് ഈസ് എ ലോക്കൽ ചർച്ച്, അത് അവരുടെ സ്വന്തം മുന്തിരിത്തോട്ടമാണ്. നമ്മൾ ചിന്തിച്ച പോലെ ഒന്നിൻ്റെ ആറിലെ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്ന് ശിവനമി പറഞ്ഞു. ആ സ്വന്തം മുന്തിരിത്തോട്ടം പൗലോസിൻ്റെ ബർണവാസിൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം അന്ത്യോക്യ സഭയാണ്. അന്ത്യോക്യ സഭ എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞു, പൗലോസ് കുറച്ചുകൂടെ കഴിഞ്ഞു. രണ്ട് കൊരിന്ത്യർ പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ആ വാക്യം ഒന്ന് വായിച്ചേ. സ്വന്തം മുന്തിരിത്തോട്ടമാണോ പൗലോസ് നോക്കുന്നതെന്ന് നോക്കിയേ. രണ്ട് കൊരിന്ത്യർ പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട്, ദിവസേന സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. പൗലോസിൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടമായിരുന്നു അന്ത്യോക്യ സഭ. അന്ത്യോക്യ സഭയിൽ നമ്മൾ വായിക്കുന്നു അവർ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കർത്താവിനെ ശുശ്രൂഷിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് വളർന്നു. പൗലോസ് അന്ത്യോക്യ സഭയിൽ ഒതുങ്ങി നിൽക്കുകയല്ല, പൗലോസ് വളർന്നു. പൗലോസ് സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം, കർത്താവിൻ്റെ അനേക മുന്തിരിത്തോട്ടങ്ങളിലേക്കുള്ള ചിന്താഭാരം. ഇവിടെ നോക്കുക, അവൾ വളർന്നിട്ട് ശൂനമി ഒരിക്കൽ സ്വന്തം മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് നോക്കിയില്ല. അവളുടെ സ്വന്തം മുന്തിരിത്തോട്ടത്തിൽ അവൾ നോക്കി, അത് കായ്ക്കുവാൻ തുടങ്ങി. ഇന്ന് പ്രിയനെ വിളിക്കുകയാണ്, നമുക്ക് പോകാം, അത് രാവിലെ എഴുന്നേൽക്കാം, അനേക മുന്തിരിത്തോട്ടങ്ങളിൽ കടന്നു പോകാം, അത് പൂക്കുകയും അവിടെ മാതളനാരകം പൂക്കുകയും മുന്തിരിവള്ളി തളിർക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ആ വാക്യം ഒന്ന് നോക്കിയാട്ടെ. ലെറ്റ് അസ് സീ ഇഫ് ദ വൈൻ ഫ്ലറിഷസ് വെദർ ദ ടെൻഡർ ഗ്രേപ്സ് അപ്പിയർ ആൻഡ് ദ പോമിഗ്രേറ്റ്സ് ബഡ് ഫോർത്ത്. മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. വൈൻ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടോ? ആൽപ്പിയ വളർച്ച ഉണ്ടായിട്ടുണ്ടോ? യെസ്. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ലെറ്റ് അസ് സീ ഇഫ് ദ വൈൻ ഫ്ലറിഷസ്, യെസ്, മുന്തിരിവള്ളി തളിർത്തിട്ടുണ്ടോ? വൈൻ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് യോഹന്നാൻ 15 പറഞ്ഞ വാക്യം ഇതോട് ചേർത്തൊന്ന് ചിന്തിച്ചേ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. വൈൻ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടോ? സഭ വളർന്നിട്ടുണ്ടോ? ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് വന്നിട്ടുണ്ടോ? അവിടെ ആത്മീയ വളർച്ചയുണ്ടോ? യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആ കൊമ്പുകളായിരുന്ന് അവർ അവയിൽ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? രണ്ട്, വെദർ ടെൻഡർ ഗ്രേപ്സ് അപ്പിയർ, ആ ചെറിയ മുന്തിരിങ്ങ കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കുക, മുന്തിരി നട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിൽ കിളയ്ക്കുന്നു, അതിൽ വളമിടുന്നു. കുരുന്നലകനത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പലോസ് നനച്ചു, ദൈവം വളരുമാറ. ചിലർ വെള്ളമൊഴിക്കുന്നു, ചിലർ കിളച്ചു കൊടുക്കുന്നു, ചിലർ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നു. ഏതായാലും ഇത് പ്രിയന്റെ മുന്തിരിത്തോട്ടമാണ്. അതിൽ മുന്തിരി ഞാൻ കായ്ച്ചിട്ടുണ്ടോ? ആ സഭയിൽ ആത്മീയ ഫലങ്ങളുണ്ടോ? വിശ്വാസികളിൽ ചെറിയ ഫലങ്ങൾ ഉളവായി വന്നിട്ടുണ്ടോ? മൂന്ന്, പൊമിഗ്രേറ്റ്സ് ബഡ് വന്നിട്ടുണ്ടോ? മാതളപ്പഴത്തിൻ്റെ പൂക്കൾ വന്നിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചു, അത് അബണ്ടൻ ലൈഫിനെ കാണിക്കുന്നു, സമൃദ്ധമായ ജീവനെ കാണിക്കുന്നു. നോക്കുക, ഇവിടെ രണ്ടും പറയുമ്പോൾ, ടെൻഡർ ഗ്രേപ്സ് ഒരു പുതിയ വിശ്വാസിയുടെ വളർച്ചയും, പൊമിഗ്രേറ്റ്സ് മാതളനാരകം ഒരു ശക്തിയുള്ള വിശ്വാസിയുടെ വളർച്ചയും കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി അല്ലേ. പാല് കൊടുക്കേണ്ടത് ശിശുക്കൾക്കാണ്, തേൻ കൊടുക്കുന്നത് ശക്തന്മാർക്കാണ്. നിന്റെ അധരത്തിന്റെ കീഴിലെ പാലും തേനുമുണ്ട്. വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ പാല് കുടിക്കേണ്ടവരുമുണ്ട്, തേൻ കുടിക്കേണ്ടവരുമുണ്ട്. ശക്തന്മാർക്ക് തേനാണ് ആവശ്യം, പാറയിൽ നിന്നുള്ള തേന്, മാധുര്യം. ഇവിടെ അതേ ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുന്തിരി തോട്ടത്തില് ടെൻഡർ ഗ്രേപ്സും പൊമിഗ്രേപ്സും വന്നിട്ടുണ്ടോ? ദൈവസഭയ്ക്കുള്ളിൽ ആ ചെറിയ വിശ്വാസികളിൽ ഫലവും അതുപോലെ തന്നെ ശക്തന്മാരിലും ആ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തൊരാത്മീയ വളർച്ചയാണ്, എന്തൊരാത്മീയ വളർച്ചയാണ്! അവൾ എത്ര തൽപരയായി മാറിക്കഴിഞ്ഞു. പൗലോസിനെ പോലെ അന്ത്യോക്യയിലെ സഭയിലെ ശുശ്രൂഷ മാത്രമല്ല, പൗലോസിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം വഹിക്കാൻ കഴിയുന്ന ഒരു വലിയ കർത്തദാസനായി മാറി. ശൂനമിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു സ്വന്തം മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ചിന്ത അവളെ ഭരിച്ചു. ഒരു കാലഘട്ടത്തിൽ അവളുടെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അവൾ നോക്കി. ഇന്ന് പ്രിയനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അനേക മുന്തിരിത്തോട്ടങ്ങളിൽ അധികാലത്ത് എഴുന്നേറ്റ് പോകുവാൻ മടി പിടിച്ചിരുന്ന അവൾ ഇന്ന് എഴുന്നേൽക്കുവാൻ, അവന് വേണ്ടി നടന്നു പോകുവാൻ, അവൻ്റെ തോട്ടങ്ങളിൽ അധ്വാനിപ്പാൻ അവൾ തയ്യാറായി കഴിഞ്ഞു. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ വച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അയ്യോ, അടിയറിയിട്ട് സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. There will I give thee my love. അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രേമം നിനക്ക് തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ പ്രിയ, നിന്റെ താല്പര്യങ്ങൾ നിന്റെ ആട്ടിൻകൂട്ടമാണ്, നിന്റെ തോട്ടമാണ്. ഞാൻ നിനക്ക് വേണ്ടി അവിടെ അധ്വാനിക്കും, നിനക്ക് വേണ്ടി ഞാൻ അവിടെ ശുശ്രൂഷിക്കും, അവിടെ വെച്ച് നിന്നോടുള്ള എൻ്റെ സ്നേഹം ഞാൻ തെളിയിക്കും. There will I give thee my love. കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ എങ്ങനെയാ സ്നേഹം തെളിയിക്കുന്നത്? യേശുക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിനുള്ള കാര്യങ്ങളിൽ നമ്മൾ തൽപരരായിരിക്കും. കർത്താവ് നമ്മോട് പറഞ്ഞ എന്താ? നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുക, സുവിശേഷം പ്രസംഗിക്കുക, സാക്ഷിക്കുക, കർത്താവിൻ്റെ സഭയിലുള്ള ശുശ്രൂഷകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ ദാവീദിനെ കുറിച്ച് വന്നു. നമുക്ക് 2 ശമൂവേൽ ഒന്നെടുക്കാം. 2 ശമൂവേൽ 23 യെസ്, സ്നേഹം തെളിയിക്കുകയാണ്. ഇന്ന് നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ദാവീദിനോടുള്ള സ്നേഹം തെളിയിച്ച ചിലരുടെ പേരുകൾ 2 ശമൂവേൽ 23 വായിക്കുന്നുണ്ട്. അതിലൊരു ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ സഭയിലെ ആ ഭാഗം ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. 2 ശമൂവേൽ 23:13 വാക്യം. ഒരിക്കൽ അദുല്ലാം ഗുഹയിൽ ദാവീദ് ഇരിക്കുകയാണ്. ഫെലിസ്റ്റ്യർ ശത്രു വന്ന് പാളയമിറങ്ങി കിടക്കുകയാണ്. ദാവീദ് അദുല്ലാം ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. ദാവീദിന് അവിടെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം, ആ ബേദലയും കിണറ്റിലെ വെള്ളം കുടിക്കണം എന്നൊരാഗ്രഹം. ബാല്യമായിരുന്നപ്പോൾ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന് ആ ബേദലയും കിണറ്റിലെ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവൻ കുടിച്ചിട്ടുണ്ട്. അത് കുടിക്കുവാൻ ദാവീദിൻ്റെ ഒരാഗ്രഹം. നമ്മൾ ആലോചിച്ച് അവിടെ മുഴുവൻ ഫെലിസ്റ്റർ പാളയമിറങ്ങി കിടക്കുകയാണ്. ദാവീദിൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ, സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിന് പോകുമോ? ശത്രുവിൻ്റെ പാളയത്തിൽ കൂടെ കടന്ന് ആ വെള്ളം അവിടെ ചെന്ന് കോരി ദാവീദിനോണ്ട് കൊടുക്കുമോ? കൊടുക്കത്തില്ലേ. സ്വന്തത്തെ, അതായത് സ്വയസ്നേഹമുള്ളവർ, എന്നാൽ സ്വന്തം ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് അതിനെക്കാട്ടിലുപരി ദാവീദിനെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ അവിടെ പോയി ശത്രു വാഴുന്ന അവിടെ പോയി ആ വെള്ളം കോരി ദാവീദിന് കൊടുക്കുകയുള്ളൂ. ഇനി 2 ശമൂവേൽ 23:13 വായിച്ചു നോക്കിയേ. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. ഫെലിസ്റ്റ്യരുടെ സൈന്യം രഫീം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫെലിസ്റ്റ്യർക്ക് ബേദലഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബേദലഹേം പട്ടണവാതിലിലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി കൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാർ ഫെലിസ്റ്റ്യരുടെ പാളയത്തിൽ കൂടെ കടന്നു ചെന്നു. ബേദലഹേം പട്ടണവാതിലിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനും അത് കുടിപ്പാൻ മനസ്സായില്ല. യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചളഞ്ഞു. യഹോവേ, തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുമോ? ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുത് എന്ന് പറഞ്ഞു. അത് കുടിപ്പാൻ അവന് മനസ്സായില്ല. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. ദാവീദിൻ്റെ ജീവിതാന്ത്യത്തിൽ റോൾ കോൾ വിളിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണെന്നറിയാമോ? ദാവീദിന് വേണ്ടി സേവ ചെയ്തവരുടെ പേരുകളും അവർ ചെയ്ത ശുശ്രൂഷകളെ കുറിച്ച് എഴുതുകയാണ്. ആ ശുശ്രൂഷകളെ കുറിച്ച് എഴുതിയപ്പോൾ ഈ 3 വീരന്മാരെ കുറിച്ച് ദാവീദിന് മറക്കുവാൻ കഴിയുന്നില്ലേ? അവർ ചെയ്തത് ദാവീദ് പറയുകയാണ്, തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ദാവീദിനോടുള്ള സ്നേഹം മൂലം ആ വെള്ളം കൊണ്ട് കൊടുത്തവരെ കുറിച്ച് ദാവീദ് ഓർക്കുകയാണ്. അവരുടെ പേരുകൾ ഈ റോൾ കോളിൽ ദാവീദ് എഴുതി വെച്ചു. പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തി. നമുക്കിവിടെ എന്താണ് ഈ പാഠം പഠിപ്പിക്കുന്നത്? അവരുടെ ഡിവോഷൻ, their love and devotion to David was such to hate their own life. ദാവീദിനോടുള്ള അവരുടെ സ്നേഹവും സമർപ്പണവും വാസ്തവത്തിൽ അവരെ വീരന്മാരാക്കി തീർത്തു. ഇവിടെ എഴുതിയിരിക്കുന്ന 3 വീരന്മാർ, യുദ്ധവീരന്മാർ, മൈറ്റി മെൻ ഓഫ് ഡേവിഡ്. അവരെങ്ങനെയായി മൈറ്റി മെൻ ആയത്? ബിക്കോസ് ഓഫ് ദിയർ ലവ് ആൻഡ് ഡിവോഷൻ ടു ഡേവിഡ്. ദാവീദിനോടുള്ള സ്നേഹവും സമർപ്പണവും ഈ 3 പേരെ വീരന്മാരാക്കി മാറ്റി. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞങ്ങളുടെ യജമാനൻ്റെ ആഗ്രഹമാണ്. ആർത്തി കൊണ്ട് ചോദിച്ചു, ആ വെള്ളം കൊണ്ട് തരുമോ? അവനവിടേക്ക് കടന്നുപോയി. ഫെലിസ്റ്റ്യ പാളയത്തിൽ കൂടെ അവർ കടന്നുപോയി. ആ വെള്ളം കോരിക്കൊണ്ട് വന്ന് ദാവീദിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവരുടെ സ്നേഹം, ഇവരുടെ സമർപ്പണം. ദാവീദിനത് കുടിക്കുവാൻ മനസ്സായില്ല. നാം വായിക്കുന്നു, ദാവീദ് യഹോവയ്ക്ക് നിവേദിച്ച് ആ വെള്ളം ഒഴിച്ചു കളഞ്ഞു. ഞാൻ ഇവരുടെ രക്തം കുടിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെ ഒരു റോൾ കോൾ വിളിക്കും. എൻ്റെ പേരിൻ്റെ കൂടെ, നിങ്ങളുടെ പേരിൻ്റെ കൂടെ എഴുതുവാനായിട്ട് ചിലതൊക്കെ ഉണ്ടായിരിക്കും. ദാവീദിനോടുള്ള സ്നേഹവും സമർപ്പണവും അനുസരിച്ച് അവർ ചെയ്തതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, 1 ഗ്ലാസ് പച്ചവെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകില്ലേ? അത് മറന്നു കളയുന്നില്ല, അവൻ എഴുതി വച്ചിരിക്കുകയാണ്. അന്ന് പേര് വിളിക്കുമ്പോൾ അവനോടുള്ള സ്നേഹം മൂലം സ്വന്തം സുഖവും വാസ്തവത്തിൽ സ്വയത്തിൻ്റെ സ്നേഹമൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട എത്രയോ ദൈവദാസന്മാർ. ഇവിടെ സുനമി വിളിക്കുകയാണ്, എഴുന്നേൽക്കാം, പോകാം, പോകാം, ആ വയലിലേക്ക് പോകാം, അധികാലത്ത് എഴുന്നേൽക്കാം, അധ്വാനിക്കാം എൻ്റെ പ്രിയ, അവിടെ വെച്ച് ഞാൻ എൻ്റെ സ്നേഹം നിനക്ക് തരാം. ദേർ വിൽ ഐ ഗിവ് ദീ മൈ ലവ്. കർത്താവിനോടുള്ള സ്നേഹം കാണിക്കുവാൻ ഇന്ന് ലോകത്തിൽ നമുക്ക് അനേക ശുശ്രൂഷകളുണ്ട്. യെസ്, ഇന്ന് നമുക്കിത് പ്രൂവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ റോൾ കോളിൽ യോനാഥാൻ്റെ പേര് വന്നില്ലേ? യോനാഥാൻ്റെ പേര് വന്നില്ലേ? യോനാഥാൻ വലിയവനായിരുന്നു, യോനാഥാൻ വീരനായിരുന്നു, പക്ഷെ യോനാഥാൻ എന്ത് ചെയ്തു? ദാവീദിനെ പിടിച്ച് രണ്ടുപേരും ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു. ദാവീദ് ഉച്ചത്തിൽ കരഞ്ഞു. പക്ഷെ യോനാഥാൻ എന്ത് ചെയ്തില്ലേ? ദാവീദിനോട് കഷ്ടമനുഭവിപ്പാൻ ആ മരുഭൂമിയിലേക്ക് പോയില്ല. അവൻ മടങ്ങി കൊട്ടാരത്തിലേക്ക് പോയി. അവനും ദാവീദിനെ സ്നേഹിക്കുന്നവനാ. യോനാഥാൻ തീർച്ചയായിട്ടും ദാവീദിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ദാവീദിനോടൊത്ത് ദാവീദിന്റെ ആ മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ യോനാഥാന് സാധിച്ചില്ലേ? യോനാഥാന്റെ പേര് ആ റോൾ കോളിലില്ലേ? എന്നാൽ ഈ വീരന്മാരുടെ പേരുകൾ അവിടെയുണ്ട്. ഇവിടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണെന്നുള്ളത് ഓർത്താട്ടെ. ദേർ വിൽ ഐ ഗീവ് ദീ മൈ ലവ്. നമ്മൾ ഇന്ന് സന്ധ്യകളെന്ന് ഓർത്തെ, ആർ ക്യാൻ വി പ്രൂവ് അവർ ലവ് ടുവേർഡ്സ് അവർ ലോർഡ്? നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് തെളിയിപ്പാൻ കഴിയുമോ? നമ്മൾ ആത്മാർത്ഥമായുള്ള സമർപ്പണം, അവരോടുള്ള സ്നേഹം, വാസ്തവത്തിൽ അത് തെളിയിപ്പാനായിട്ട് ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സാധിക്കും. അവൻ്റെ അനേക കാര്യങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. നാം അതിൽ ഏർപ്പെട്ട് തൽപരരായി അവൻ്റെ മുന്തിരിത്തോട്ടങ്ങളെ, വാസ്തവത്തിൽ അവന് വേണ്ടി അധ്വാനിക്കുന്നവരായി നമ്മൾ ഇറങ്ങിച്ചെന്ന് അവിടെ നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ അതെല്ലാം ഫലകരമായി മാറുകയാണ്, അതെല്ലാം പ്രതിഫലത്തിനായി എണ്ണപ്പെടുകയാണ്. പതിനാലാം വാക്യം, ദൂതായി പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതുക്കൽ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ദൂതായി പഴം സുഗന്ധം വീശുന്നു. മാൻഡ്രേക്സ് ഗിവ്സ് എക്സ്മെൽ. മാൻഡ്രേക്സ് ദൂതായി പഴം. നമ്മൾ ഉൽപ്പത്തി 30:14-16 വരെയുള്ള വാക്യത്തിൽ സ്നേഹബന്ധത്തോടുള്ള ബന്ധത്തിലാണ് ഈ ദൂതായി പഴത്തെ അവിടെ കാണുന്നത്. മാൻഡ്രേക്സ് ഒരു നർക്കോട്ടിക്സിൽ, അതായത് ലഹരി വസ്തുക്കളിൽ ഉൾപ്പെടുന്ന ഒരു വസ്തുവാണ് ഇവിടെ പറയുന്നത്. ദൂതായി പഴം തലയ്ക്കൊക്കെ മത്ത് പിടിപ്പിക്കുന്ന, മാത്രമല്ല ഇത് എബ്രായത്തിൽ ദൂതായി എന്നാണെങ്കിലും അതിന് പറഞ്ഞിരിക്കുന്ന പേര് ലവ് ആപ്പിൾസ് എന്ന. സ്ട്രോങ് ഓർഡർ, വളരെ ആഴമേറിയ ഒരു സുഗന്ധം പുറപ്പെടുവിക്കുക മാത്രമല്ല, സ്നേഹം ഉത്തേജിപ്പിക്കുന്ന ഒരു വശീകരണ ഒരു സുഗന്ധം കൂടി അത് പുറപ്പെടുവിക്കുന്ന. ഒരു ലഹരി പോലെ ഈ കായ് തിന്നാൽ അതിൻ്റെ ഒരു കിക്കുണ്ട്. ഇതാണ് നമ്മൾ ഉൽപ്പത്തി 30-ലെ ആ കായ്ക്ക് വേണ്ടി അവിടെ വാദം നടക്കുന്നത്, നമ്മൾ അവിടെ ചോദിച്ചു വാങ്ങിക്കുന്നതാണ് അവിടെ കാണുന്നത്. ഇവിടെ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇവനോടുള്ള സ്നേഹത്തിൻ്റെ അഗാധത ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രിയനോടുള്ള അവളുടെ സ്നേഹം വാസ്തവത്തിലൊരു നർക്കോട്ടിക്സ്, ഈ ലഹരി വസ്തുക്കൾ കൊണ്ട് ദൂതായിപ്പഴം കൊണ്ട് കിക്ക് കിട്ടിയതുപോലെ ഉണർത്തപ്പെട്ട സ്നേഹമായി മാറി എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ അഗ്രഗണ്യത്തിലേക്ക് അവൾ കടന്നുപോയി. അവനോട് സ്നേഹം അങ്ങോട്ട് പ്രദർശിപ്പിക്കുവാൻ അവൾക്ക് അങ്ങോട്ട് കഴിയാത്ത വണ്ണം അവൾ അത്രമാത്രം അവനോട് സ്നേഹമുള്ളവളായി മാറി. അവിടെ അവൾ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, അതിൻ്റെ സുഗന്ധം വീശുമ്പോൾ നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഭുജങ്ങളുമുണ്ട്, ഫലങ്ങളുമുണ്ട്, സകലവിധ വിശിഷ്ട ഫലങ്ങളും. നമ്മുടെ വാതിൽക്കൽ, അറ്റ് അവർ ഗേറ്റ്സ്, നമ്മുടെ വീട്, 1:17, നമ്മുടെ വീടിൻ്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൾ സരളവൃക്ഷവുമാണ്. അന്ന് പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തു, ഇതെന്തിനെയാ കാണിക്കുന്നത്? ഈ വീട് എന്തിനെ കാണിക്കുന്നു? സ്ഥലസഭയാണ്. ഓർമ്മയില്ലേ, യേശുക്രിസ്തുവിന്റെ മരണവും അവന്റെ ജീവിതം കൊണ്ട് പടുത്തുയർത്തിയ വീടാണ് ഏത്? സ്ഥലസഭ. നമ്മുടെ വീടെന്ന് അവൾ പറയുന്നത് സ്ഥലസഭയാണ്. നമ്മുടെ വീടിന് വാതിലുണ്ട്, വാതിൽ കാവൽക്കാരുണ്ട്. സങ്കീർത്തനം 84:19 വായിച്ച്, വാതിലുണ്ട്, വാതിലിന് കാവൽക്കാരുണ്ട്. നമുക്ക് വീടുണ്ട്, വീടിന് വാതിലുണ്ട്, വാതിലിന് കാവൽക്കാർ. സങ്കീർത്തനം 84:10, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരൻ, ദൈവസഭയുടെ വാതിൽ കാവൽക്കാരാരാണ്? ഈ വാതിൽ കാവൽക്കാരൻ്റെ ജോലി എന്താണ്? ഇതിനകത്ത് വരുന്നത് ആരാണ്, പുറത്തു പോകുന്നത് ആരാണ്, അവിടെ കാവൽ ചെയ്യുകയാണ് ആരാണ്? ഈ വാതിൽ കാവൽക്കാർ ആക്ച്വലി എൽഡേഴ്സാണ്, സ്ഥലസഭയുടെ മൂപ്പന്മാരാണ്, സ്ഥലസഭയിലെ വേലക്കാരാണ്, ജോലിക്കാരാണ്. ആര്? ഈ വാതിൽ കാവൽക്കാർ. സ്ഥലസഭയ്ക്ക് എന്ന് പറയുന്നത് വീടാണ്, വീടിന് വാതിലുണ്ട്. ആ വാതിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനാണ് വാതിലെന്ന് കർത്താവ് പറഞ്ഞു. നോക്കുക, സ്ഥലസഭയിൽ ആരെ കൂട്ടായ്മയിലേക്ക് വിളിക്കണം, ആരെ കൂട്ടായ്മ കൊടുക്കാതിരിക്കണം, അത് നിശ്ചയിക്കുന്ന ആരാണ്? വാതിൽ കാവൽക്കാരാണ്. ആർക്കാണ് കൂട്ടായ്മ കൊടുക്കേണ്ടത്? സ്ഥലസഭയിൽ എല്ലാവർക്കും കൂട്ടായ്മ കൊടുക്കത്തില്ലേ? ദുരുപദേശം കൊണ്ടുവരുന്നവർക്ക് കൂട്ടായ്മ കൊടുക്കില്ലേ? ഇല്ലേ? അശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് കൂട്ടായ്മ കൊടുക്കില്ലേ? നോക്കുക, അതെല്ലാം നിശ്ചയിക്കുന്നത് മൂപ്പന്മാരാണ്, വേലക്കാരാണ്, ആ സ്ഥലസഭയുള്ള ബന്ധത്തിൽ വാതിലിനെ കാവൽ ചെയ്യുന്നവരാണ് വാതിൽ കാവൽക്കാർ. നോക്കുക, ഈ ശൂനമി ആ വാതിലിനെ കുറിച്ച് പറയുന്നു, നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. ഓഹ്, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിരിക്കും അത്. സനസഭ സകലവിധ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓൾ കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഫ്രൂട്ട്. എന്ത് ഫ്രൂട്ടാണ് വേണ്ടത്? അത് മുഴുവനുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓർത്തില്ലേ, എൻ്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടമാണ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ്. അവിടെ പല ഫലങ്ങളെയും അവൻ ഉളവാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്, ആത്മീക ഫലങ്ങൾ ഉളവാകുകയാണ്. ഒരു ഫലത്തിനും കുറവില്ല. പ്രിയൻ ആ തോട്ടത്തിൽ വരുമ്പോൾ ആ തോട്ടം വാസ്തവത്തിൽ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധന്മാർ ഫലകരമായി, വിശുദ്ധന്മാർ വളരുവാനിടയായി, ആത്മീക വളർച്ചയുണ്ടായി. അവിടെ പ്രിയ പറയുകയാണ്, നമ്മുടെ വാതുക്കൽ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. ഓൾ കൈൻഡ് ഓഫ് അല്ലേ, അവിടെ വായിക്കുന്നു, ഓൾ മാനർ ഓഫ് പ്ലസന്റ് ഫ്രൂട്ട്, ന്യൂ ആൻഡ് ഓൾഡ്. ഓ, നമ്മൾ നേരത്തെ ചിന്തിച്ചു, ന്യൂ ആൻഡ് ഓൾഡ്, പുതിയതും പഴയതും. മത്തായി 13:53 നമ്മൾ ചിന്തിച്ചു, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടിടവനോട് സദൃശമാണ്. മത്തായി 13:52 പുതിയതും പഴയതും സംഗ്രഹിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കി പ്രിയ പറയുന്ന ശ്രദ്ധിച്ചാട്ടെ, എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പുതിയതും പഴയതും സംഗ്രഹിച്ചിരിക്കുന്നു. യെസ്, ഐ ഹാവ് ലെയ്ഡ് അപ്പ് ഫോർ യു ഓ മൈ ബെലവഡ്, ഐ ഹാവ് ലെയ്ഡ് അപ്പ് ഫോർ യു ഓ മൈ ബെലവഡ് ന്യൂ ആൻഡ് ഓൾഡ്. എൻ്റെ പ്രിയ, നിനക്ക് തരുവാനായിട്ട് ഞാൻ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ്. സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുറേശ്ശെ കുറേശ്ശെ ശേഖരിക്കുകയാണ്, കുറേശ്ശെ കുറേശ്ശെ ശേഖരിക്കുകയാണ്. യെസ്, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലേ. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, ശുശ്രൂഷിപ്പാൻ, അധ്വാനിപ്പാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് അത്ര പെട്ടെന്നല്ല. പലർക്കും ഉള്ള ചിന്ത എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. അങ്ങനെയല്ല, ഇത് കുറേശ്ശെ കർത്താവ് ഒരിക്കലും ഒരാൾക്കെല്ലാം കൂടെ ഒന്നിച്ച് തരത്തില്ലേ, തരികയല്ലേ. അത് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടൊക്കെയാ. നമുക്കെല്ലാം കൂടെ ഒന്നിച്ചൊക്കെ അനുഗ്രഹം തന്നാൽ നമ്മൾ നെഗളിച്ചു പോകും? ഇല്ല, നമുക്ക് കുറേശ്ശെ തരികയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് കർത്താവ് ചെയ്യുന്നത്. അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ശേഖരിച്ച് എടുക്കുകയാണ്. യെസ്, അത് സംഗ്രഹിച്ച് സംഗ്രഹിച്ച് കുറേശ്ശെ 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 സ്റ്റോറപ്പ് ചെയ്തു. ആർക്ക് വേണ്ടി? അവന് കൊടുക്കുവാൻ. അവൾ, നമ്മൾ നേരത്തെ ചിന്തിച്ചു, പച്ചയായ പുൽപ്പറങ്ങളിൽ മേയുകയാണ്. പ്രിയനവളെ ലില്ലിയുടെ മധ്യത്തിൽ മേയിക്കുകയാണ്. യെസ്, വിശുദ്ധിയുടെ മധ്യത്തിൽ, ആ വിശുദ്ധ പുഷ്പങ്ങളുടെ മധ്യത്തിൽ, പുൽമേടുകളിൽ അവൾ മേഞ്ഞു മേഞ്ഞ്, അവൾ പുതിയതും പഴയതും അവിടുന്ന് ഇവിടുന്ന് ശേഖരിച്ച് 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 പ്രിയന് കൊടുക്കുവാൻ തക്കവണ്ണം ആ വങ്ങതുക്കളെ അത് ശേഖരിച്ച് വന്നിരിക്കുകയാണ്. കർത്താവിനെ കണ്ടുമുട്ടുവാൻ സഭയിൽ ചെല്ലുമ്പോൾ, ഞായറാഴ്ച ചെല്ലുമ്പോൾ, ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ, അല്ല മറ്റ് യോഗങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിൽ കുറേ ശേഖരം കാണണം. നമ്മൾ കുറച്ച് സ്റ്റോറപ്പ് ചെയ്ത് കാണണം. അത് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റോർ ചെയ്തെങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ. അങ്ങനെ സ്റ്റോറപ്പ് ചെയ്ത് അവന് വേണ്ടി കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധയായി മാറിക്കഴിഞ്ഞു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചപ്പോൾ അവളിലുണ്ടായ ഒരുപാട് പരാജയം നമ്മൾ കണ്ടു. ആ പരാജയങ്ങളെല്ലാം പ്രിയൻ മാറ്റി മാറ്റി കൃപയാൽ, സ്നേഹത്താൽ അവളെ രൂപാന്തരപ്പെടുത്തി. അവളെ ഭീതിപ്പെടുത്തിയല്ല, അവൻ്റെ സ്നേഹം അവളെ രൂപാന്തരപ്പെടുത്തി. ആ സ്നേഹം ഞാൻ അവൻ്റേതാണെന്നുള്ള ബോധ്യം അവളെ ഉണ്ടാക്കി. സമ്പൂർണമായി അവനോട് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ ഇടയായി തീർത്തു. അവൻ്റെ ആ സ്വരൂപത്തോട് അവൾ അനുരൂപരാകുവാൻ അവൾ വളർച്ച പ്രാപിച്ച ചിത്രം നമ്മൾ കണ്ടു. അവൾ ഓരോ പടി ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, ഒരിക്കൽ അവൻ വിളിച്ചപ്പോൾ ചെല്ലുവാൻ മടി കാണിച്ചെങ്കിൽ ഇന്ന് പ്രിയനെ വിളിക്കുകയാണ്, നമുക്ക് പോകാം, അധികാലത്ത് എഴുന്നേൽക്കാം. അതിനവൾ ഒരുങ്ങിക്കഴിഞ്ഞു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് ഓർത്താട്ടെ, നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വകയാണ് നമ്മളെന്നുള്ള ബോധം നമ്മളെ ഭരിക്കുകയും അവന് വേണ്ടി അധ്വാനിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.